കോവിഡ് ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു
പോയി. ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ പുതിയ രണ്ട് കയറുകൊണ്ട് കെട്ടിയിരുന്നതായിട്ടുള്ള ബന്ധനം തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ദ്രവിച്ചു പോയി. ഇന്ന് രാത്രി കടന്നു പ്രിയപ്പെട്ടവരെ, അമേൻ, ബന്ധിച്ചിരിക്കുന്ന ബന്ധനം എവിടെയുമായിട്ടുള്ളത്? യഹോവയുടെ ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ അമേൻ 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 തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ അത് ദ്രവിച്ചു പോയി. ഇന്ന് രാത്രി നിന്റെ കൈമേലുള്ള ബന്ധനം ദ്രവിക്കുന്നവരാണ്. രാത്രി ദൈവം ചോദിക്കുന്നു, ചണനൂൽ തീ കൊണ്ട് കരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ എങ്ങനെ ഇരിക്കും? ചാരം പോലുമില്ല. ശത്രു എത്ര പുതിയ കൈ കൊണ്ട് ബന്ധിച്ചു കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ വൈതല്. ശത്രു സന്തോഷിച്ചോണ്ടിരിക്കുക, കെട്ടിയച്ച്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വരുമ്പോ രാത്രികാലം പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം ആത്മാവിൽ ശുശ്രൂഷിക്കുമ്പോൾ അതേ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ വൈകല്യം. കഴുതയുടെ പച്ച താടിയല്ലേ? ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് വലിയ ആയുധമൊന്നും വേണ്ട. ആയിരം നേരിട്ട് ആയിരത്തെ മർമ്മമായ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി അരുളി ചെയ്യുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന്റെ വൈതല്, കൃപയുള്ള ദൈവത്തിന്റെ ദാസൻ, കൃപയുള്ള ദൈവത്തിന്റെ ദാസി, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എടുക്കുന്ന വചനം പച്ചയായിരിക്കും. സിംസോൺ കണ്ടത് പച്ച താടിയല്ലേ? പച്ചയ്ക്ക് മാത്രമേ ജീവനുള്ളൂ, കൃഷിക്ക് മാത്രമേ ജീവനുള്ളൂ, ജീവനുള്ളവർ മാത്രമേ ജീവിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ വചനം കരമങ്ങൾ എടുക്കുമ്പോൾ അത് പച്ചയായി ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിലവിൽ വരണം. ഏഴാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്
ഇങ്ങനെയാണ്.
യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. ഇപ്പൊ താഴ്വരയിലാണോ? ദൈവാത്മാവിൽ തന്നെയാണോ ഞാൻ പുറപ്പെട്ടത്? താഴ്വരയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ എങ്ങനെ വന്നു? അനുഭവത്തിൽ ഞാൻ എങ്ങനെ വന്നു? യഹോവയുടെ ആത്മാവിൽ പുറപ്പെടുവിച്ചു. അമേൻ അമേൻ അമേൻ. താഴ്വരയുടെ നടുവിൽ അവിടെ എന്നാ ഉണ്ട്? എങ്ങനെയിരിക്കും അസ്ഥി? പച്ചയാണോ? വായിച്ചേ വായിച്ചേ വായിച്ചേ
അതെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി
ചുറ്റി ചുറ്റി നടന്നു എന്തിനാ ഇടയ്ക്കൂടെ ചുറ്റി ചുറ്റി നടക്കുന്നത് ഉണങ്ങിയതിനെ ഒന്ന് പച്ചയാക്കാൻ ദൈവത്തിന്റെ ദാസൻ കുറയുള്ള ജീവിതം ആമേ ഉണങ്ങിയതിന്റെ ഇടയ്ക്കൂടെ ഒന്ന് ചുറ്റി ചുറ്റി നടന്നാൽ പച്ചയാകും പച്ച അസ്ഥിയുടെ പുറത്ത് ഞാനും വരത്തുള്ളൂ കേട്ടോ ഞാനത് പറയുമ്പോഴൊക്കെ ഓർക്കാറുള്ള ഒരു കാര്യമാണ് ഒരിക്കൽ നെടുമങ്ങാട് ആമേൻ ഒരു വലിയ മീറ്റിങ്ങിന് ആമേൻ കടന്നു പോകാൻ ഒക്കെ റെഡിയായിട്ടുള്ളത് വലിയ സ്റ്റേജൊക്കെ കെട്ടി ഒത്തിരി ജനം കൂടിയിരിക്കുന്ന ആ സ്റ്റേജിന്റെ അവിടെ ഇങ്ങനെ മൈക്കും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറകെ നിന്ന് പ്രൈസ്തലോട് ഹാലലുഹ്യ ശുശ്രൂഷിക്കാൻ എന്നെയും കൊണ്ട് നിർത്തി പ്രൈസ്തലോട് ഹാലലുഹ്യ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വരുമ്പോൾ എനിക്ക് ഒരിടത്ത് നിൽക്കാൻ തക്കണം കഴിയത്തില്ല എനിക്കൊന്ന് നടക്കണം ആമേനെ വിളിച്ച ആ കർത്താവിന്റെ ദാസന് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല പ്രൈസ്തലോട് ഹാലലുഹ്യ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഈ മൈക്കിന്റെ പുറയിൽ നിന്ന് മാറ്റി ഈ മൈക്കിൽ ആമേ വലിച്ചു ഒരു കൈ തന്നു നമ്മുടെ നാട്ടിലെ കാര്യമാണ് ഇവിടെ എല്ലാവരുടെയും കൈയുണ്ടെങ്കിൽ കൊടുക്കത്തക്ക സജ്ജീകരണങ്ങളാണ് നാട്ടിലെ കാര്യമാണ് അത് വലിച്ചു ഒരു കൈ തന്നു പ്രൈസ്തലോട് ഹാലലുഹ്യ ആമേ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ പ്രൈസ്തലോട് ഹാലലുഹ്യ ചുറ്റി ചുറ്റി നടക്കുക മാത്രമല്ല ഈ കൈയൊക്കെ ശരിക്കൊന്ന് എടുക്കണം എങ്ങനെയാ എടുക്കുന്നത് പ്രൈസ്തലോട് അത്യന്തര ശക്തി മൺകൂടാരത്തിലേക്ക് കടന്നു വന്ന് ആമേ 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 അവിടെ ചലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ കരം ശരിക്കൊന്ന് എടുക്കുവാൻ കഴിയാത്ത അവിടെ നിന്ന് കഴിയുമ്പോൾ ആരത് അറിഞ്ഞെന്നറിയാമോ സ്വർഗം അതറിഞ്ഞു പ്രൈസ്തലോട് എന്തോ ഇതെന്നറിയാമോ കരണ്ടങ്ങ് പോയി നാട്ടിലൊക്കെ കരണ്ട് പോയാലുള്ള അവസ്ഥ അറിയാമല്ലോ പ്രൈസ്തലോട് അതും നെടുമങ്ങാട് പ്രൈസ്തലോട് ഹാലലുഹ്യ ആമേൻ 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 പാവങ്ങളുടെ സന്ത പ്രൈസ്തലോട് ഹാലലുഹ്യ ഒരു ജനറേറ്റർ പോലും വാങ്ങിച്ചു വെക്കാനുള്ള നിവൃത്തിയില്ലാത്ത ആൾക്കാരാണ് പ്രൈസ്തലോട് ദൈവത്തിന്റെ വൈദ്യുതി ആമേൻ 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 ഞാൻ ദൈവത്തെ ഓർക്കെ അങ്ങ് സ്തുതിച്ചു പ്രൈസ്തലോട് ഹാലലുഹ്യ ദൈവം എനിക്ക് പുതിയ ശബ്ദം തന്നു ഇന്ന് രാത്രി കാലം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിരന്തരമായി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് പ്രൈസ്തലോട് ഹാലലുഹ്യ എന്റെ തൊണ്ടയ്ക്ക് അല്പം പ്രയാസമുണ്ടെന്നാൽ ദൈവത്തിന്റെ വചനവുമായ ദൈവസ്ഥനെ നിൽക്കുമ്പോൾ പുതിയ സൗണ്ട് സ്വർഗം എനിക്ക് നൽകി രാത്രി പുത്തൻ സൗണ്ട് എത്രമേക്ക് വേണം ചില അസ്ഥികൾ പിടിച്ച് വലിയ സൈന്യമായി അവൻ നിവരെ നിൽക്കുന്നു എന്ന് ദൈവത്തിന്റെ അമ്മന്റെ രക്തക്കാരൻ കൽപ്പിച്ചതുപോലെ പ്രവചിച്ചപ്പോ പ്രൈസ്തലോട് ഹാലലുഹ്യ വരുന്നത് ആര് കണ്ടു ആമേൻ കൽപ്പിച്ചുകൊണ്ട് നിന്നവൻ കണ്ടു ഞാൻ നോക്കി നിൽക്കെ ഓടി വരുന്നു പ്രൈസ്തലോട് ഹാലലുഹ്യ അതൊന്ന് വായിച്ചേ അസ്ഥി അസ്ഥിയോട്
അവരെന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്
ആമേൻ
ഉണങ്ങിയ അസ്ഥികളെ കേൾക്കുകയോയാസ്ഥികളോട് പ്രധാനം ഒന്നും ചെയ്യുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ശ്വാസം വരുത്തും ഞാൻ നിങ്ങളുടെ മേൽ ഞാൻ വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് മുതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ ശ്വാസം വരുത്തും ഞാൻ യഹോവാ എന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുടക്കം കേട്ടു ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോടെ വന്നു ചേർന്നു
അസ്ഥി അസ്ഥിയോടെ വന്നു ചേർന്നു അസ്ഥി അസ്ഥിയോടെ വന്നു ചേർന്നു ഈ അസ്ഥിയെ തിരക്കി പോകണ്ട നീ അസ്ഥിയെ തിരക്കി പോകണ്ട Oh! പ്രൈസ്ലോ ചിലർ വന്നു ചേരാൻ പോകും. എത്ര പേര് വിശ്വസിക്കും? ചിലർ വന്നു ചേരാൻ പോകും. ഈ ആരാധിക്കുന്ന സാന്നിധ്യ ചിലർ വന്നു ചേരുവാൻ പോകും. ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന് ജീവൻ പ്രാപിച്ച് അത് പച്ചയായി അവരിൽ വന്നു ചേരും.
പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത് അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവൽ ഇല്ലായിരുന്നു.
ചിലർക്ക് അത്രയും മതി, നല്ല മാംസവും ഉണ്ട്. അസ്ഥിക്ക് മുകളിലുള്ള വേണ്ടതെല്ലാം ഉണ്ട്. നല്ല മാംസമുണ്ട്, നല്ല മാംസമുള്ളതും നരമുള്ളതും റൈസലോ തോക്ക് കൊണ്ട് പൊതിഞ്ഞതും. ആമേൻ. അത്രയാകുമ്പോ ചിലർക്ക് അത് മതി. മർമ്മമായ ദൈവത്തിന്റെ ആകാശമനസ്സെ സൃഷ്ടിക്കുന്നു, ദൈവത്തിന്റെ ആലോചന ഗ്രഹിക്കുന്നു.
അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്, യഹോയാ യഥാർത്ഥ പ്രകാരം അല്ല ചെയ്യുന്നു. ശ്വാസമേ
നീ കാറ്റിനോട് പ്രവചിക്കേ. ആരെയാ വിളിക്കുന്നത്? വിളിക്കുന്നത് ആരെയാ? ശ്വാസം എവിടെ കിടക്കുന്നേ? കാറ്റിനകത്താ കിടക്കുന്നേ കേട്ടോ. ശ്വാസം എവിടെ ഉണ്ട്? കാറ്റിനകത്തുണ്ട്. ദൈവത്തിന്റെ വൈദ്യ ശ്വാസം എവിടെ ഉണ്ട്? കാറ്റിനകത്തുണ്ട്. ഇന്ന് രാത്രി മർമ്മമായ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു, നിന്റെ കുടുംബ ജീവിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനകത്ത് എന്തുണ്ട്? നിന്റെ ജീവൻ നിലനിർത്തുന്ന ശ്വാസമുണ്ട്. ഈ രാത്രി എത്ര പേര് ഏറ്റെടുക്കും? ദൈവത്തിന്റെ വൈദ്യ ഈ കാറ്റ് എനിക്ക് എന്തിനാണ് നോർത്ത് അമ്മ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്? റൈസലോ അമ്മ ദൈവശബ്ദം കേട്ടു, ദൈവശബ്ദം കേട്ടു. റൈസലോട് ഹല്ലേലൂയ. ദൈവശബ്ദം അനുസരിച്ച് അമ്മ നീനോട് കൽപ്പിച്ചനുസരിച്ച് ഞാനൊക്കെ ചെയ്തു. അസ്ഥിയൊക്കെ പച്ചയമായി. റൈസലോ 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 അപ്പോൾ എന്തുവാ ഭൂകമ്പം കാറ്റും? എന്തിനാ കാറ്റ്? നിന്നെ നിലനിർത്തേണ്ട ജീവൻ അതിനകത്തുണ്ട്, നിന്നെ നിലനിർത്തേണ്ട ശ്വാസം അതിനകത്തുണ്ട്. കടന്നുവന്ന് ജീവിതമേ നിന്റെ കുടുംബത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, രാക്ഷിക്കും തോറും രാക്ഷിക്കും തോറും നിന്റെ പ്രശ്നം ഗുരുതരമായി തീരുന്നുവെങ്കിൽ, രാത്രി ദൈവാത്മാവിനോട് സംസാരിക്കുന്നു, ഈ കാറ്റിനകത്ത് എന്തുണ്ട്? നിന്നെ നിലനിർത്തുന്ന ശ്വാസമുണ്ട്. എന്ത് ചെയ്യണം?
യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവെന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ ഈ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. ഈ പാറയെ അടിക്കണം.
ഇസ്രായേൽ മക്കള് വഴിയാത്രയില് എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പാറ. റൈസലോ നേരത്തെ കണ്ടിട്ടുണ്ട്, റൈസലോ പാറ കണ്ടിട്ടുണ്ട്. അവരങ്ങ് എങ്ങനെയാ ഇരിക്കുന്നത്? ദാഹം കൊണ്ട് അമേ വലഞ്ഞിരിക്കുക. അവർ ദാഹം കൊണ്ട് വലഞ്ഞിരിക്കുമ്പോഴും അവരുടെ മുമ്പിൽ കാണുന്നത് എന്തുവാണെന്ന് അറിയാമോ? പാറ. റൈസലോ അവർ ദാഹിക്കുമ്പോഴും അവരുടെ മുൻപിൽ കാണുന്നത് പാറ. എന്നാൽ ഈ പാറക്കകത്ത് എന്തോ ഉണ്ട്, അവരുടെ ദാഹം ശമിപ്പിക്കുന്ന ജലമുണ്ട്. മുൻപിൽ കാണുന്ന പാറയ്ക്കകത്ത് ആമേൻ നിന്റെ ദാഹം ശമിപ്പിക്കുന്ന ജലമുണ്ട്. നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നീ പ്രാർത്ഥനയിൽ യാചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി എവിടെയുണ്ട്? നിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഠിനപ്പെട്ടിരിക്കുന്ന പാറ പോലെ വിഷയത്തിന് മറുപടി കിട്ടാതെയിരിക്കുന്ന ആ പാറയ്ക്കകത്ത് വിഷയം പാറ പോലെ കഠിനപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ പാറയ്ക്കകത്ത് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. അത് നീ പ്രാപിച്ചെടുക്കേണ്ടത് എങ്ങനെയാ? അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാ പ്രാപിച്ചെടുക്കേണ്ടത്? നീ നദിയെ വിഭാഗിച്ച വടി ഉപയോഗിക്കണം. മുമ്പിൽ പാറയെ കണ്ടെച്ചത് പ്രേസിലോട് വിഷമിച്ചിരിക്കുവാനുള്ളവളല്ല, വിഷമിച്ചിരിക്കുവാനുള്ളവനല്ല നീ. എന്താ കാര്യം? കഴിഞ്ഞ നാളുകളിൽ നീ നദിയെ വിഭാഗിച്ച വടി കയ്യിലുണ്ടോ? വടി നീ ഉപയോഗിക്ക. നീ പറഞ്ഞ കഴിഞ്ഞ നാളുകളിൽ ഇതിലും വലിയ വിഷയത്തിൽ നിന്ന് വിടുവിച്ച ദൈവം ഈ വിഷയത്തിൽ മതിയായ ദൈവമാണ്. അപ്പ ചാടി പുറപ്പെടുത്തക്കണം നിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ സാക്ഷ്യത്തിന്റെ വടി കരത്തിൽ വെച്ച് ആമേ കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇരിക്കുന്നതാ നിനക്ക് വായിക്കാൻ കഴിയാറുണ്ട്. അത് ഉപയോഗിക്കണം, ആ വടി ഉപയോഗിക്കണം. അവരോട് ചോദിച്ചേ അപ്പന്റെ ആടുകളെ മേയിച്ചോണ്ടിരുന്നു. ഒരിക്കൽ ഒരു കരടി വന്നു, ഒരു സിംഹം കൂട്ടത്തിൽ നിന്ന് ആറ്റുകുട്ടി. ഞാന് അതിന്റെ വായിൽ നിന്ന് അതിനെ വിടുവിച്ചു. അതെ അതെ, ആർക്കറിയാതെ ആ വാക്യം? ഒന്ന് സമയം 17:35.
ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അതെന്റെ നേരെ
വന്നപ്പോൾ ഓർമ്മ വേണം കേട്ടോ,
ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു.
ഓർമ്മ വേണം. ഒരു ജീവിതത്തോടെങ്കിലും സുവിശേഷം പറഞ്ഞ് ആമേൻ, ഇതിന്റെ വായിൽ നിന്ന് നീ വിടുവിച്ചെടുക്കുമ്പോൾ ഓർത്തുകൊള്ളണം, അത് നിന്റെ നേരെ വരും. നീ തലവേദനയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയത് വീട്ടിൽ വന്ന് കയറിയപ്പം തലവേദന, നീ വയറ്റുവേദനയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയത് വീട്ടിൽ വന്ന് കയറിയപ്പം വയറ്റുവേദന. പണി കരത്തിലുള്ള ദൈവത്തിന്റെ വൈദ്യരെ, ശുശ്രൂഷയുടെ പണി കരത്തിലുള്ള ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അറിയിക്കുന്നു. ആമേൻ. ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ മക്കളെ, കാൽവരിയിൽ മാനവ ജാതിക്ക് വേണ്ടി ചെറിഞ്ഞ യേശുവിന്റെ പുണ്യാഹ രക്തത്താൽ ആമേൻ നീ ഏൽപ്പിച്ചിട്ട് മാത്രമേ നീ ശുശ്രൂഷയ്ക്കായി പോകാവൂ. എപ്പോഴും സഹോദരമാരുടെ മീറ്റിംഗ് പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ സഹോദരി നിന്റെ ഉപവാസത്തിന് കൂടുതൽ കൊണ്ടല്ല നിന്നെയും നിന്റെ തലമുറയെ ശത്രു തൊടാത്തത്, നിന്റെ കണ്ണനീരിന്റെ കൂടുതൽ കൊണ്ടല്ല നിന്റെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല ശത്രു നിന്നെ തൊടാത്തത്, പിന്നെന്താ കാര്യം? യേശുവിന്റെ രക്തത്തിന്റെ മണം കൊണ്ട്. ഈ മക്കൾ എത്ര പേർ മനസ്സിലാക്കി നിങ്ങളെ സ്തുതിക്കുന്നു? അതിനെ പിന്തുടർന്ന് അമ്മ അടിച്ചു കൊന്നു. ആ ശക്തി പ്രാപിച്ചു വേണം പോകാൻ. പറയാമെന്നതല്ല, അത് അതിന്റെ ഇടയ്ക്ക് ദൈവം അന്ന് പറഞ്ഞേ ഉള്ളൂ. പറയുന്ന എല്ലാവരുമുണ്ട്, സിംഹത്തിന്റെയും ആമി കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം ഈ ഫലസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കുന്നു. മുമ്പിൽ പാറ പോലെ ഒരു ഫലസ്തീൻ വന്നു, കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ച സാക്ഷ്യത്തിന്റെ വടി അവന്റെ കരത്തിൽ ഉണ്ടായിരുന്നു. അവനത് ഉപയോഗിച്ചു. അത് എങ്ങനെ ഉപയോഗിച്ചു? കഴിഞ്ഞ നാളുകളിൽ എന്നെ വിടുവിച്ച ദൈവം ഈ ഫലസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നെ എത്തിച്ചുകൊടുപ്പാൻ? നിന്റെ മുൻപിൽ വരുന്ന പാപമുള്ള പ്രശ്നത്തിനകത്ത് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടിയുണ്ട്. നിന്റെ കുടുംബത്തെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനകത്ത് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടിയുണ്ട്. ഹൃദയത്തിൽ കാറ്റിനെ കുറിച്ച് അനേക കാര്യങ്ങൾ ആമേൻ ചെയ്യാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഓർത്തി ദൈവത്തെ സ്തുതിക്കുക. ഒരു വാക്യം നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 11:21-23 വേഗം വെച്ചേ.
അപ്പോൾ മോശ എന്നോട് കൂടെയുള്ള ജനം 600,000 കാലാളുണ്ട്. 600,000 കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരളി ചെയ്യുന്നു. അവർക്ക് മതിയാകും വെണ്ണം ആടുകളെയും മാടുകളെയും അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാകും വെണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെ ഒക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കിട്ടുമോ, പിടിച്ചു കൂട്ടുമോ എന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായി പോയോ?
യഹോവയുടെ കൈ കുറുതായി പോയോ?
എന്റെ വചനം
എങ്ങനെയാ കാണുന്നത് മോശെ? നമ്മൾ ചോദിക്കുന്നതാണ്. ഹല്ലേലൂയ്യ. ആമേ. ഒരു മാസം മുഴുവൻ ഇവർക്ക് ഇറച്ചിയാ കൊടുക്കുന്നത്? 600,000 കാലാൾ തന്നെ ഉണ്ട്. സമുദ്രത്തിലെ മത്സ്യം മുഴുവനും പിടിച്ചു കൂട്ടുമോ? ഈ കരയിൽ കാണുന്ന ആമേ മൃഗങ്ങളെ മുഴുവനും പ്രൈസലോ പിടിച്ചു കൂട്ടുമോ? ഇവർക്ക് എങ്ങനെയാ കൊടുക്കുന്നത്? പ്രൈസലോ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി നീ കണ്ണി കാണുന്ന കൊണ്ട് ഒന്നും അല്ല നിന്നെ പോഷിപ്പിക്കുന്നത്. കരയ്ക്കുള്ളതെല്ലാം നിന്നെ കണ്ണിൽ കാണുന്നത്, കണ്ണിൽ കാണുന്നതല്ല നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടിയായി വെളിപ്പെടുന്നു. സമുദ്രത്തിലെ മത്സ്യം അല്ലെങ്കിൽ നിന്റെ മനസ്സ് അറിയാവുന്ന വിഷയമല്ല നിന്നെ പോഷിപ്പിക്കുവാൻ ദൈവത്തിന്റെ വഴി.
31
അയച്ച കാറ്റൂതി
കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു.
ദൈവത്തിന്റെ വൈദ്യുതി ആമേ. ചുരുക്കി പറയട്ടെ, കരക്കൂടെ അല്ല വിടുതല്, വെള്ളത്തിൽ കൂടെ അല്ല വിടുതല്, കാറ്റിലാ. നിന്റെ ജീവിതത്തെ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിലാണ് നിന്നെ പോഷിപ്പിക്കാനുള്ള വഴി. നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി ഈ കാറ്റിലാണ്. കാറ്റിൽ എന്നൊക്കെ ഉണ്ട്? ശ്വാസമുണ്ട്. കാറ്റിൽ എന്നെ ഉണ്ട്? കാടയുണ്ട്. ആമേ. അത് എവിടെ വന്ന് നിക്കുന്നതെന്ന് കൊണ്ടു വായിച്ചേ. ഞാൻ വേഗം നിലത്തോട് ഏകദേശം 2 മുഴം മകനെ. നിലത്തോട് ഏകദേശം 2 മുഴം. എവിടെയാ നിപ്പ ഇറച്ചി വന്നിരിക്കുന്നത്? ഇറച്ചിക്കുള്ള കാട അല്ലെങ്കിൽ നീ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എവിടെ വന്ന നിൽക്കുന്നത്? നിലത്തോട് ഏകദേശം രണ്ടു മുഴം. എന്നാ ദൈവങ്ങളെ ഈ രണ്ടു മുഴം, എന്നാ രണ്ടു മുഴം എന്റെയും നിന്റെയും കൈയുടെ നീളം, എന്റെയും നിന്റെയും കൈയുടെ നീളത്തിൽ പ്രൈസല്ലോ നീയും ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയാണ്. നീ കയ്യെത്തക്ക ദൂരത്തിൽ നീ കയ്യും കെട്ടി വീട്ടിൽ ഇരുന്ന് നിനക്ക് പ്രാപിച്ചെടുപ്പാൻ കഴിയത്തില്ല. നീ കയ്യും കെട്ടി കട്ടിലെ കിടന്ന് ഉറങ്ങിയാൽ നിനക്ക് പ്രാപിച്ചെടുപ്പാൻ കഴിയത്തില്ല. നീ എന്ത് ചെയ്യണം? ഇവിടെ താട്ട് വായിച്ച നമുക്ക് അറിയാം, കൈ നീട്ടി പിടിച്ചു, കൈ നീട്ടി പിടിക്കണം. പ്രൈസലോ ശ്വാസമേ എന്ന് പറഞ്ഞ് വിളിച്ചു പ്രാപിക്കണം. പ്രൈസലോ കൈ നീട്ടി പിടിക്കണം. കയ്യിലിരിക്കുന്ന ശുശ്രൂഷയുടെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ വടി കൊണ്ട് അടിക്കണം. നീ ചിലത് ചെയ്യണം പ്രാപിച്ചെടുക്കണമെങ്കിൽ. നീ ഉറങ്ങിയാ കിട്ടത്തില്ല. കൈ നീട്ടണം. കൈ നീട്ടണമെങ്കിൽ എന്നാ വേണം? കയ്യിലുള്ളത് കളയണം. നാട്ടിലെ ഭക്ഷ മലയാളത്തിൽ പറഞ്ഞ കയ്യിരിപ്പ് കളയണം. നിന്റെ കയ്യിരിപ്പ് കളയാതെ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാമെന്ന് ആരും വിചാരിക്കണം. സഹോദരിമാരുടെ മേലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു മർമ്മമുണ്ട്, സ്വർഗം എന്നെ പഠിപ്പിച്ചത് എനിക്ക് തന്നെ അറിയാനില്ല. കടന്നു പോകുന്ന സ്ഥലത്ത് പറയാനോട് ഹലലുയ യാക്കോബിനോട് ചേർന്ന് യാത്ര ചെയ്ത റാഹേലെ പ്രൈസറോ, അവള് യാക്കോബ് അറിയാതെ ചില കാര്യങ്ങള് എടുത്ത് കൈപ്പിടിച്ചു. പ്രൈസറോ അക്കരെ എത്തില്ല. അക്കരെ എത്തുന്നതിന് മുന്നേ പ്രൈസറോ 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 ആമേൻ 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 കഴിഞ്ഞു. ദൈവത്തിന്റെ വൈദല് ഒരു കാര്യം ഓർത്തുകൊള്ളുന്നു, യൗസേപ്പ് മന്ത്രിയായത് റാഹേൽ കണ്ടില്ല. യൗസേപ്പ് മന്ത്രിയായത് റാഹേൽ കണ്ടില്ല. തലമുറയുടെ നന്മ കാണുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി, നീക്കേണ്ടത് നീക്കി ദൈവസന്നിധിയിൽ അത് പ്രാപിച്ചെടുക്കണം. പ്രാപിച്ചെടുക്കുവാൻ മർമ്മമായി പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന. അങ്ങനെ ദീർഘിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷമുള്ളവർ മാത്രം ദൈവത്തെ അനുസരിച്ചവരുണ്ട്. അതോർത്തും ഞാൻ ഓരോ ഉള്ളങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ കരം നീട്ടി പിടിക്കണം. നീ കരം നീട്ടി പിടിക്കണമെങ്കിൽ നിന്റെ കയ്യിലുള്ളത് കളയണം. ക്രൈസ്തലോ തലമുറയുടെ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തിൽ നീക്കേണ്ടത് നീക്കണം. എന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? എന്റെ കുഞ്ഞുമോളെ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, പക്ഷെ എന്താണെന്നോ എനിക്കൊരു അങ്ങ് മുൻകോപം. എനിക്കങ്ങ് മുൻകോപം. അത് എന്റെ കുറ്റമല്ല, എന്റെ അപ്പനും മുൻകോപമാ, എന്റെ അപ്പന്റെ അപ്പനും മുൻകോപമാ. ഇങ്ങനെ അങ്ങ് രക്തത്തിൽ കിടക്കുവാ. എന്നോട് പറയുന്ന കാര്യം കേട്ടോ, എന്നോട് പറഞ്ഞ കാര്യം. പ്രൈസ്തലോട് ഞാൻ എന്റെ പ്രിയ സഹോദരി ആമേനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. പ്രൈസ്തലോട് ഹല്ലേലൂയ, കാൽവരിയുടെ രക്തത്താലെ നിന്നെ വിടുവിച്ചെടുത്തുവെങ്കിൽ പ്രൈസ്തലോട് ഇപ്പോഴും അപ്പന്റെ രക്തവും അപ്പന്റെ അപ്പന്റെ രക്തത്തിലും ഉള്ളത് പ്രൈസ്തലോട് ഇപ്പോഴും നിന്നിൽ ഉണ്ടോ? സ്വർഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് പ്രൈസ്തലോട് ഹല്ലേലൂയ ടെലഗ്രാം മെസ്സേജ് ആകട്ടോ. പ്രൈസ്തലോട് എന്തിനാ ടെലഗ്രാം മെസ്സേജ് തരുന്നത്? എടുത്തയക്കാൻ നേരമില്ലാഞ്ഞിട്ടോ? ആമേൻ ആമേൻ. നീ നേരമുണ്ടോ എഴുതിക്കൊണ്ടിരിക്കാനും? ഇല്ല. അതുകൊണ്ടാ ടെലഗ്രാം മെസ്സേജ് തരുന്നത്. ഒരു ടെലഗ്രാമും കൊണ്ട് ഒരു പിയൂൺ കടന്നു വന്ന് നിന്റെ വീട്ടിൽ കടന്നു വന്ന് നിന്നിട്ട് പ്രൈസ്തലോട് അത് പൊട്ടിച്ച് നീ നോക്കി, നീ കരയുവാണോ നീ ചിരിക്കുവാണോ നോക്കി ചെന്ന പോന്നേ. നീ കരയുവോ ചിരിക്കുവോ അമ്മ എന്തെങ്കിലും ചെയ്തോ, നിന്നെ മുറിപ്പെടുത്തുന്നതോ നിനക്ക് ഗ്രീറ്റിംഗ്സോ എന്തുമായിക്കൊള്ളട്ടെ, സ്വർഗത്തിലെ തമ്പുരാന് തന്ന ദൂത് ഇന്ന് രാത്രി പറയുകയാണ്, ഏറ്റെടുത്താൽ നിനക്ക് വിടുക. കയ്യിൽ ഇരിപ്പ് കളയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ട അളവിൽ പ്രാപിച്ചെടുക്കണമെങ്കിൽ നിന്റെ കരം നീട്ടി പിടിച്ചെടുക്കണം. കാറ്റിൽ ശ്വാസമുണ്ട്, നിന്നെ നിലനിർത്തും. നീ ദാഹിച്ചിരിക്കുന്നുവെങ്കിൽ ആ പാറയിൽ ആ വടി ഉപയോഗിച്ചാൽ അതിന് വെള്ളം ചാടി പുറപ്പെടും. അത് നിനക്ക് ലഭിക്കാൻ അതിന്റെ 21-ാമത്തെ വാക്യം കൂടെ പുറപ്പാട് പുസ്തകം.
മോശ കടലിന്മേൽ കൈ നീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തി ഉള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ
വേർതിരിഞ്ഞു. മാത്രമല്ല ശ്വാസം മാത്രമല്ല ഈ കാറ്റടിച്ചാൽ ദൈവത്തിന്റെ വഴി വെളിപ്പെടും. അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് എപ്പോഴാ? രാത്രി മുഴുവനും. ഈ കാറ്റിനൊക്കെ തന്നെ ഉണ്ട് ദൈവത്തിന്റെ വഴിയുണ്ട്. വഴിയെ കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തലോട് ഹലലിയുടെ ഹൃദയത്തിൽ ശക്തമായിട്ട് ആമെ തിങ്ങി നിൽക്കുന്ന ഒരു ദൂതുണ്ട്. ക്രൈസ്തലോട് ഹലലിയ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്റെ ഉള്ളങ്കാൽ ക്രൈസ്തലോ യോർദാനിൽ ക്രൈസ്തലോ മുങ്ങുമ്പോൾ ചവിട്ടുമ്പോൾ അവിടെ എന്തോ വെളിപ്പെടും. ദൈവത്തിന്റെ വഴി വെളിപ്പെടും. അതിനകത്തൊരു ഉണങ്ങിയ നിലം വെളിപ്പെടും. രാത്രി മർമ്മമായ ദൈവത്തിന്റെ ആലോചന അറിയിക്കുകയാണ്. പെട്ടകൻ ചുമലിലുള്ള ആമേ ദൈവത്തിന്റെ മൈതലെ ക്രൈസ്തലോ ഈ പെട്ടകത്തിന്റെ ശക്തി എവിടെ വരെ ഉണ്ട്? നിന്റെ ഉള്ളങ്കാൽ വരെ. പെട്ടകത്തിന്റെ ശക്തി എവിടെ വരെ ഉണ്ട്? നിന്റെ ഉള്ളങ്കാൽ വരെ. അങ്ങനെയാണെങ്കിൽ പെട്ടകൻ ചുമക്കുന്ന പുരോഹിത രാജകീയ പുരോഹിത വർഗമായി നിന്നെ തെരഞ്ഞെടുത്തു എങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകം ക്രൈസ്തലോ നിന്നിൽ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ വൈദ്യര് നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടത്ത് പ്രശ്നമുള്ള ഭവനത്തിൽ നീ ചവിട്ടുമ്പോൾ രോഗമുള്ള ഭവനത്തിൽ നീ ചവിട്ടുമ്പോൾ നിന്റെ ഉള്ളങ്കാലിൽ പെട്ടകത്തിന്റെ സഹായം വ്യാപരിച്ചും. ഉള്ളങ്കാലിൽ മാത്രമേ ഉള്ളോ ഈ ശക്തി. നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ വരെ അത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പൗലോസ് അവന് ഉറ്റുനോക്കി. നോട്ടത്തെ ശക്തിയുണ്ട്, ശബ്ദത്തിൽ ശക്തിയുണ്ട്. ദൈവത്തിന്റെ പൈതലിനെ കണ്ടാല് അറിയാം. എവിടെ നിന്നാലും അറിയാം, എയർപോർട്ടിൽ നിന്നാലും അറിയാം. ക്രൈസ്തലോ ക്രൈസ്തലോ ദൈവസേഷൻ എന്നാലും അറിയാം, വഴിവക്കിൽ നിന്നാലും അറിയാം. ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണോ നിന്റെ മുഖത്ത് നോക്കി അത് അറിയാം. എങ്ങനെ അറിയാവുന്നേ? എട്ടുകാലി വരച്ചുകൊണ്ടാണോ? അല്ല, ക്രൈസ്തലോ അതുകൊണ്ടല്ല ഒരു ദൈവവൈതലാണെന്ന് അറിയുന്നത്. ക്രൈസ്തലോ നിന്റെ മുഖത്ത് നോക്കിയാൽ ആമേ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാ, കള്ള അകത്തുള്ളവന്റെ മുഖം നോക്കിയാൽ അറിയാം. എനിക്കറിയാൻ കഴിയും. കഞ്ചാവ് അകത്തുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അറിയാം, പിശാൽ അകത്തുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അറിയാം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന തീയെ കഴിഞ്ഞ 30 വർഷക്കാലം ക്രൈസ്തലോ ഹാലലുഹ്യ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന് ആമേൻ സേവിച്ച് മുൻപോട്ട് പോകുവാൻ തന്നെ ദൈവം എനിക്ക് അവസരം നൽകി തന്നു. 30 വർഷക്കാലത്തിന്റെ സർവീസിന് ശേഷം കഴിഞ്ഞ 10 മാസക്കാലമായി ജോലിയിൽ നിന്ന് പിരിഞ്ഞിട്ട് മുഴുവൻ സമയം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ സ്വർഗം എനിക്കിടയാക്കി. പല മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഞാന് പിരിവാർത്തക്കരുടെയായിരുന്നത്. കത്തോലിക്കരുടെ നാടാക്കാം പാലായ പിരിഞ്ഞ് ആ സെൻഡ് ഓഫ് തരുന്നതായിട്ടുള്ള ദിവസം ചെറിയ അനുഭവം പറയാൻ ഖേപിക്കുന്നു ഞാൻ പറയുക. ക്രൈസ്തലോ കാര്യനാട്ട് സമയം പ്രഭാതത്തിൽ സ്വർഗം എന്റെ ഹൃദയത്തിൽ ഒരു ദൂത് നൽകുവാൻ ഇടയായിട്ടുള്ളൂ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇന്ന് സെൻഡ് ഓഫ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ക്രൈസ്തലോ എവിടെ പറയാനായി ദൂത്? ആമേൻ ആമേൻ ആമേൻ. ദൂത് ഹൃദയത്തിൽ തിങ്ങിക്കൊണ്ടേയിരുന്നു. ഓഫീസിൽ കടന്നുപോയി. 4 മണിക്കാണ് സെൻഡ് ഓഫ് മീറ്റിംഗ്. ഞാൻ പാലാ മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂമിൽ കയറി നിന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ദൂത് ഇവിടെ പറയാനാണ് എങ്കിൽ എന്റെ സെൻഡ് ഓഫ് മീറ്റിംഗില് സുവിശേഷം എന്നുള്ള ഒരു വാക്ക് ഞാൻ കേട്ടാൽ ഞാൻ പറയാം. എന്തിനാ ഓർപ്പിച്ചെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന്റെ മാന്യത നീ ഓർക്കണ്ട. നീ ബാത്റൂമിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. ബാത്റൂമിൽ കയറി പ്രാർത്ഥിച്ചുള്ള സഹോദരിമാർ എത്ര പേരുണ്ട്? ട്രെയിനിന്റെ ബാത്റൂമിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്ര ചെയ്ത സമയത്ത് ആ ബാത്റൂമിൽ കയറി ഇരുന്ന് പ്രാർത്ഥിച്ച് ചങ്കുപൊട്ടി നിലവിളി ചപ്പച്ചനോട് മറുപടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഇറങ്ങി മീറ്റിംഗ് തുടങ്ങി. മീറ്റിംഗിന്റെ സമയത്ത് അനേകര് നമുക്കറിയാം നാട്ടിലൊക്കെ ഒരു സെന്റ് ഓഫ് മീറ്റിംഗ് നടത്തണമെങ്കിൽ ആമേൻ അർഹിക്കാത്തതും ഒരിക്കലും ഇല്ലാത്തതും കാര്യങ്ങളൊക്കെ പുകഴ്ത്തി പറഞ്ഞു ആരോടും ഉയർത്തി അവർ സംസാരിക്കുന്നു. ഞാൻ അർഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞു പുകഴ്ത്തി ഒത്തിരി സംസാരിച്ച് ഏറ്റവും ഒടുവിൽ അവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ് എഴുന്നേറ്റ് ഇതിങ്ങനെ പറഞ്ഞു, ഈ പാലാ മുനിസിപ്പാലിറ്റി അനേകരുടെ യാത്രയപ്പിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാ ഒരു സുവിശേഷ പ്രവർത്തകയുടെ യാത്രയായിട്ടാണ് മനസ്സിലായി എനിക്ക് തന്ന ദൂതി ഇവിടെ തന്നെ പറയാം. കത്തോലിക്കരാണോ ബ്രാഹ്മണരാണോ നോക്കേണ്ട കാര്യം എനിക്കില്ല. എന്റെ അപ്പച്ചൻ തന്നത് ഇവിടെ തന്നെ പറയാം. മറുപടി പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസംഗം ഇല്ലല്ലോ. ഞാൻ എഴുന്നേറ്റ് മറുപടി പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ 30 വർഷക്കാലം ഞാൻ ജോലി ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അത് ആദ്യത്തെ ശമ്പളം ഒപ്പിട്ട് വാങ്ങിയ ആ കരം കൊണ്ട് തന്നെ കാരക്കരം ബലഹീനമാകാതെ പ്രൈസ്തരോ അവസാനത്തെ ആമേ ശമ്പളം ഒപ്പിട്ട് വാങ്ങുവാൻ എന്റെ കരത്തിന് ദൈവം എനിക്ക് വില നൽകി തന്നു. ആമേൻ. അത് തന്നെയുമല്ല, കഴിഞ്ഞ ദീർഘവർഷങ്ങള് ഈ കർത്താവിനെ ഭാഗികമായി ജോലിയോടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന സമയം കർത്താവിന്റെ നാമം ഞാൻ ഉയർത്തിക്കൊണ്ടിരുന്നു എങ്കിലും ഇനിയും എന്റെ മുഴുവൻ സമയവും എന്റെ കർത്താവിന് വേണ്ടി പ്രൈസ്തരോ അത് ജീവിപ്പാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാലിതൊക്കെ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. എന്റെ അവസാനത്തെ ശ്വാസത്തിലും ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്ക് അവസാനത്തെ ഒരു ശ്വാസം ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അവസാനത്തെ ഒരു ശ്വാസം ഉണ്ടോ? ആ ശ്വാസത്തിൽ നീ അയ്യോ എന്ന് പറഞ്ഞാണോ പോകുന്നത്? സ്തോത്രമാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഓർക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോഴാണ് കൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടത്. അവസാന ശ്വാസത്തിലും സ്തോത്രയാഗം കഴിച്ച് അക്കരെ പോകുവാൻ ഉള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഞാൻ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറയുന്നു, നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പനായിക്കൊള്ളട്ടെ, ആമേൻ. അമ്മയായിക്കൊള്ളട്ടെ, മക്കളായിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും സീരിയസ് ആയിട്ട് ഒരു രോഗം കടന്നു വന്നാൽ ആ രോഗത്തിൽ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അപ്പൻ മകന് കൊടുക്കുന്ന ബ്ലഡ് അപ്പന്റെ ജീവൻ നിലനിർത്തിയിട്ടേ കൊടുക്കത്തുള്ളൂ. മകൻ അപ്പന് കൊടുക്കുന്നതും മകന്റെ ജീവൻ നിലനിർത്തിയിട്ടേ കൊടുക്കത്തുള്ളൂ. ദൈവത്തിന്റെ വൈകനെ പ്രൈസ്തലോ, എത്ര സ്നേഹിക്കുന്നവരും ജീവൻ കൊടുക്കുമെന്ന് പറയുന്നവരുവാണെങ്കിലും ആമേൻ, നിന്റെ ജീവൻ നിലനിർത്തി നിനക്കുള്ള ബ്ലഡ് നിന്റെ ശരീരത്തെ നിലനിർത്തി എന്ന് മാത്രമേ മറ്റുള്ളവർക്ക് നീ ബ്ലഡ് കൊടുക്കത്തുള്ളൂ. എന്റെ കർത്താവ് അങ്ങനല്ല ചെയ്തത്. എന്റെ കർത്താവിന്റെ അവസാനത്തെ തുള്ളി രക്തം മാനവജാതിക്ക് വേണ്ടി ഊറ്റി തന്നു. അതുകൊണ്ടാണ് എന്റെ കർത്താവിന് അവസാന ശ്വാസം സമർപ്പിച്ചതും സ്വർഗത്തിലധികം എന്നെ ബലപ്പെടുത്തി. ഒരു കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് അറിയാതെ ഞാൻ ആഗ്രഹിക്കാം. ഞാൻ സർവീസിൽ കയറുമ്പോൾ എന്റെ പ്രിയ ഭർത്താവും ഉണ്ടായിരുന്നു, എന്റെ മൂത്ത പൈതലും ഉണ്ടായിരുന്നു. എന്നാ സർവീസ് എന്റെ ഭർത്താവ് വോളണ്ടറി റിട്ടയർമെന്റ് മേടിച്ചാണ് അത് സർവീസ് ഒന്ന് വിരോധിപ്പാത്തക്കളുടെ ആയി തീർന്നത്. അപ്പോൾ റിസീവ് ചെയ്യുവാൻ തുക്കണം, ഞാൻ ഭവനത്തിലുണ്ടായിരുന്നു. അവന്റെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്നൊരു കൂട്ടം വണ്ടിയിൽ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്ന പതിവാണല്ലോ, അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുക്കുകയും അങ്ങനെയുള്ള രീതിയാണ് നാട്ടിലുള്ളത്. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം വിരമിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ റിസീവ് ചെയ്യുവാൻ തുക്കണം, ഭവനത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. എനിക്ക് റിട്ടയർമെന്റിന്റെ സമയം അടുത്തതോടുകൂടി എന്റെ ഹൃദയത്തിൽ ലോകപ്രകാരം വളരെ എനിക്ക് ഭാരമുണ്ടായി. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞാൻ ഇങ്ങനെ യാത്രയിൽ പോകാൻ കഴിഞ്ഞ് അവരെന്നെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവിടുമ്പോൾ റിസീവ് ചെയ്യാൻ എനിക്ക് ആരും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ എന്നെ സന്ദേശിച്ചു. അത് ഞാൻ ഭാരപ്പെട്ടു. ആമേ. ഒരു കൊച്ചു പൈതൽ, എന്റെ മൂത്തമ്മ മരിച്ചതിന്റെ പിറ്റേ വർഷം ഉണ്ടായ പൈതൽ മാത്രമേ വീട്ടിലുള്ളൂ, ആ പൈതൽ മാത്രമേ ഉള്ളല്ലോ എന്ന് ഞാൻ ഭാരപ്പെട്ടു. വളരെ നെടുവിപ്പോൾ ദൈവസേനയിൽ മറ്റാരോടും പറഞ്ഞില്ല കേട്ടോ എന്നെ റിസീവ് ചെയ്യുവാന്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ ഭാരപ്പെട്ടു. ഞാൻ യാത്രയത്തിന്റെ ദിവസം പാലാ മുനിസിപ്പാലിറ്റി ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്റ്റാഫ് ആമേ മിക്കവാറും ചില 10-50 പേരോളം കടന്നു വരുന്നുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ ഓർത്തു. പ്രൈസ്ലോ. പെട്ടെന്ന് അവിടുന്ന് തിരുവല്ലായിലുള്ള ഒരു കാറ്ററിംഗ്കാരെ വിളിച്ചിട്ട് അവർക്ക് ഡിന്നർ ഒരുക്കുവാൻ തൊക്കെ ഇടയായിട്ടുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ വരണം, സപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളാണ്, ആ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇന്ന ഇത്ര മണിക്ക് അവിടെ വരണമെന്ന് പറയുവാൻ തൊക്കെ ഇടയായിത്തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, രാത്രി ഇരുട്ടിയാണ്. അവിടുന്ന് അതേ കാറുകളും സുമോയും വാനും എല്ലാം പിടിച്ചിട്ട് ആൾക്കാരെന്നെ കൊണ്ടുവിടുവാൻ തൊക്കെ കടന്നു വരികയാണ്. ഇതാരവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. സ്വപാല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്നെയും കൊണ്ട് വരുമ്പോൾ തിരുവല്ല മുനിസിപ്പാലിറ്റിയിലുള്ള സെക്ഷൻ ഹെഡ് മുഴുവനും ജീപ്പിൽ എന്റെ ഭവനത്തിലുണ്ട് എന്നെ റിസീവ് ചെയ്യുന്നത്. നിന്റെ ഞരക്കവും നിന്റെ നെടുവീർപ്പും ആരറിഞ്ഞു? അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളെ ഓർമ്മിപ്പിക്കുന്നത്, നീ വിടുന്ന ഒരു നെടുവീർപ്പിന് മറുപടി ഒരുപക്ഷെ 10 വിഷയം ഒന്നിച്ചോർത്തായിരിക്കും നീ ഒരൊറ്റ ദീർഘശ്വാസം വിടുന്നത്. എന്നാൽ അത് 10 വിഷയമായിട്ട് എണ്ണുന്നവരായി എന്നെ കണ്ടാണ്. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ അനേക കാര്യങ്ങളുണ്ട്. എത്ര അനുഭവം എനിക്ക് പറഞ്ഞാലും എന്റെ ദൈവം എനിക്ക് ചെയ്തത് പറഞ്ഞാൽ ആമേനത് തീരുകയില്ല. അത് മാത്രം എനിക്ക് പറയാൻ എന്റെ ജീവിതത്തിൽ ഉണ്ട്. എന്റെ സർവീസിൽ എനിക്ക് ലഭിച്ച ആമേൻ ട്രാൻസ്ഫറുകൾ മുഴുവനും എനിക്ക് സ്പെഷ്യൽ ട്രാൻസ്ഫർ കിട്ടിയത്. നാട്ടിലൊക്കെ സ്പെഷ്യൽ ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും മന്ത്രി താഴെ ഒപ്പിടണം കേട്ടോ, അല്ലാതെ കിട്ടത്തില്ല. മന്ത്രി ഒപ്പിട്ട ആമേൻ പ്രൈസലോ സ്പെഷ്യൽ ഓർഡർ തന്നെ എനിക്ക് കിട്ടിയത്. എന്നാൽ ഞാൻ ഒരു മന്ത്രിയെയും കണ്ടിട്ടില്ല. എന്റെ സർവീസിൽ എല്ലാരും പറയും അവരെ തുടരുത്, അവരെ പൊക്കരുത്, അവർ മന്ത്രിയുടെ ആളാണെന്ന്. എനിക്ക് ധൈര്യത്തോട് പറയാൻ കഴിയും ഞാൻ മന്ത്രിയുടെ ആളാ. പ്രൈസലോ. എന്നാൽ എന്റെ മന്ത്രി അത്ഭുത മന്ത്രിയാണ്. അത്ഭുതമന്ത്രിയായി എങ്ങനെ പറഞ്ഞ ഒരു ഇൻസിഡൻസ് മാത്രമേ ഞാൻ നിങ്ങളോട് പറയാ. നിങ്ങൾ വിചാരിക്കും ആമേ മന്ത്രി എങ്ങനെ ഒപ്പിട്ട് പ്രൈസലോട് ഹാലല്ലേ സ്പെഷ്യൽ ഓർഡർ കിട്ടിയത്. മന്ത്രിയെ കാണാതെ കോട്ടയം മുനിസിപ്പാലിറ്റി ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യ സമയത്ത് ഇനി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിക്കുവാൻ തക്കറിയായിരുന്നു. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ജോലി നിങ്ങൾക്കറിയാം, വെളുപ്പിനെയാണ് റിസർവോട്. ആമേ ഹോട്ടൽ ഇൻസ്പെക്ഷനും ഒക്കെ ചെയ്യേണ്ടതാ. ആമേ തിരുവല്ലായിൽ നിന്ന് ആലപ്പുഴ പോയി വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. നെടുമുടി വഴി ചങ്ങനാശ്ശേരി വഴി കടന്നു പോകുന്ന ആ യാത്ര അറിയാവുന്നവർക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാ. പ്രൈസലോട്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവിനെ ഈ യാത്ര എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആമേൻ പ്രൈസലോട്. അതുകൊണ്ട് അടുത്ത ജനറൽ ട്രാൻസ്ഫർ ഏപ്രിലിൽ നടക്കുമ്പോഴെങ്കിലും എനിക്ക് എന്റെ വീടിനടുത്തൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരുവല്ല മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ വന്ന് കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് ഞാൻ അന്വേഷിച്ച് ഇത് എങ്ങനെ വന്നേ. ഞാൻ നിങ്ങളെ പറയട്ടെ, ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആമേൻ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്തായിരുന്നു എന്റെ പോസ്റ്റിലുള്ള ആളാണ്. എന്നെ പൊക്കിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടെ വരുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ആമേൻ പ്രൈസലോട് എന്ത് ചെയ്തെന്ന് അറിയാമോ? അവരെ 1.5 മാസമേ ആയുള്ളല്ലോ, ഈ നോംസ് പറയുന്നത് 3 വർഷത്തിൽ ഒരിക്കൽ ആ വർഷം കഴിഞ്ഞേ അത് ട്രാൻസ്ഫർ കൊടുക്കാവുള്ളൂ. അതിനു മുമ്പ് അത് ആർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു അവർക്ക് അത് കോടതി പോകാനുള്ള റൈറ്റ് ഉണ്ട്. അവർ വിചാരിച്ചു 1.5 മാസമേ ആയുള്ളൂ, ഇപ്പോൾ എന്നെ പൊക്കിയാൽ ഞാൻ കോടതി പോകുന്നവർ ഭയപ്പെട്ടു. അവരെന്ത് ചെയ്തു? അവരെ അവരുടെ വീടിന് അടുത്തേക്ക് ഇട്ടേക്കാ, അവർ കോടതി പോകത്തില്ലല്ലോ. അദ്ദേഹം മന്ത്രിയെ കണ്ടുള്ള ഓർഡർ വാങ്ങിച്ചത്. അദ്ദേഹത്തിന്റെ ഓർഡർ തന്നെയല്ലേ എന്റെ ഓർഡർ? ആ മന്ത്രി തന്നെയല്ലേ ഇതുവരെ ഒപ്പിടുന്നേ? അങ്ങനെ ആ മന്ത്രിയുടെ ഒപ്പ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദനെ വേണ്ടി സ്വർഗം പ്രവർത്തിക്കുന്നത് എങ്ങനെയാ? ശത്രുവിനെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആരെ ഉപയോഗിച്ചോട്ടെ, സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അനേക കാര്യങ്ങളൊക്കെ പറയുമ്പോഴെങ്കിലും ഞാൻ അതിലേക്ക് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വൈദ്യം. കാറ്റിൽ എന്തെല്ലാം ഉണ്ട്? കാടയുണ്ട്, ശ്വാസമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പാറയിൽ വെള്ളമുണ്ട്. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വഴി വെളിപ്പെടും. ദൈവത്തിന്റെ വഴി ആമേൻ സ്വർഗമയക്കുന്ന കാറ്റിനകത്തുണ്ട്. ഒരു വാക്യം മാത്രമായിട്ട് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം ചില വാക്യം
ദൈവം നോഹയിൽ ഉന്നോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആണിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതുകളും അടഞ്ഞു, ആകാശത്തിൽ നിന്നുള്ള മഴയിൽ നിന്നു, വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7ാം മാസം 17ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു.
ദൈവത്തിന്റെ വൈദലെ നിന്നെ ഓർക്കുമ്പോഴാണ് ഈ കാറ്റ് വരുന്നത്. എപ്പോഴാ കാറ്റ് വരുന്നേ? സ്വർഗത്തിലെ ദൈവം നിന്നെ ഓർക്കുമ്പോഴാണ്. എന്തിനാ ഈ കാറ്റ്? ഈ പെട്ടകത്തെ ഉറപ്പിക്കാനാ കാറ്റ്. കാറ്റ് എന്തിനാ? നിന്നെ ഉറപ്പിക്കാനാ കാറ്റ്. ഈ കാറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാ ഫ്രേസോ? നിന്നെ ആത്മീയമായി ഒന്ന് ഉറപ്പിക്കാനാ കാറ്റ്. ഇന്നലെ പകൽക്കാലം ശുശ്രൂഷ സ്ഥലത്ത് ഞാനിങ്ങനെ പറയുവാത്തോടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും തീ കാലത്ത് ഇടത്തില്ല. ദൈവം എന്നെ പഠിപ്പിച്ച പാഠമാണ്, എന്നെ പഠിപ്പിച്ച പാഠമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തീ കാത്ത് ഇടത്തില്ല. എനിക്ക് അടഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത് പറഞ്ഞേ പറ്റൂ. എന്താണെന്നറിയാമോ? ചിലരെ വെള്ളത്തിലൊന്ന് മുക്കിയെടുത്താ മതി. എന്നാ തീക്കകത്തിടുന്ന ആരെയാണെന്നറിയാമോ? തീക്കകത്തിട്ടാൽ വെന്തു പോകുകയില്ല എന്ന് ഉറപ്പുള്ള ജീവിതത്തെ സ്വർഗത്തെ ശോധന നിനക്ക് തരുന്നത് എന്തിനാ? അതേ ശോധനയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് അത് ആശ്വാസമായി തീരും. നിനക്ക് ദൈവം തരുന്ന അനുഭവം മറ്റുള്ളവർക്ക് ധൈര്യമായിരിക്കട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാറ്റെന്തിനാ? നിന്നെ ഉറപ്പിക്കുവാനാണ്. നിനക്ക് നിന്നെ ഉറപ്പിക്കുവാനാ. ഈ തീയുടെ കാര്യം എല്ലാം പറയുന്നുണ്ടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറയുവാൻ ആയി തീർന്നു. അത് അനേക പാത്രങ്ങളും ഉണ്ട്, ഈ മൺചട്ടിയും ഉണ്ട്, ഡിസൈനുള്ള അനേക പാത്രങ്ങളുണ്ട്, മൺചട്ടിയുമുണ്ട്. എന്നാൽ പ്രൈസ്ലോ, നിനക്ക് മേശപ്പുറ തുന്നാൻ വെക്കുന്ന പാത്രം ഗ്യാസേലോ അടുപ്പേലോ വെക്കുവാൻ കഴിയത്തില്ല. എന്താ കാര്യം? പ്രൈസ്ലോ, വെന്തതല്ലത്, വെന്തതല്ല. പ്രൈസ്ലോ, പ്രൈസ്ലോ, നിന്നെ തീക്കകത്ത് വേവിച്ചെടുക്കുന്ന എന്തിനാണെന്നറിയാമോ? മറ്റനേകർക്ക് രുചിപ്പെടുത്തി. ഒരിക്കൽ കൂടി പറയട്ടെ, ചൂടുള്ളത് നിനക്ക് വിളമ്പടമോ? ചൂടിൽ കൂടെ കടന്നു പോയേ പറ്റത്തില്ലാതെ ചൂടുള്ളത് വിളമ്പുവാൻ കൊണ്ട് നിനക്ക് കഴിയത്തു. ഈ ചട്ടിക്ക് ഒരു സാക്ഷ്യമുണ്ട്. പണ്ടൊക്കെ നാട്ടിലൊക്കെ ഉമി ഉമി കരിച്ചല്ലേ തേക്കുന്നത്? ഉമിക്കരി എങ്ങനെയാ ഹരിക്കുന്നത്? ചട്ടിക്കകത്ത് ഉമിയിട്ട്, അല്ലെങ്കിൽ കലത്തിനകത്ത് മൺചട്ടിക്കകത്ത് ഉമിയിട്ട്, പ്രൈസ്ലോ, അടുപ്പേ വെച്ച്, പ്രൈസ്ലോ, അടി കത്തി. ആമേൻ. നീ വിചാരിച്ച അടിയിലെ തീയ ഉള്ള നല്ല കേട്ടോ, അകത്ത് കേറും തീയ. പ്രൈസ്ലോ, ഒന്ന് മയങ്ങി കഴിയുമ്പോ അകത്ത് തീ കയറും. പ്രൈസ്ലോ, പുറം മയങ്ങി കഴിയുമ്പോ അകത്ത് തീ കയറും. എന്തിനാ ഈ തീയ? നിന്നെ ഒന്ന് മയക്കി എടുക്കാന്, നിന്നെ ഒന്ന് മരിക്കി എടുക്കാന്. ഒന്ന് മരിക്കി എടുക്കാൻ ഇത് പറയുമ്പോഴൊക്കെ ഞാന് എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങളുടെ വീട്ടില് ഒരു ദിവസം ഞാൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പം വീട്ടിലൊരാള് കടന്നു വന്നു. ആമേൻ. പെട്ടെന്ന് കോളിംബൽ കേട്ടോണ്ട് ഞാൻ കാപ്പി കലത്തിന്റെ പുറത്തോട്ട് അപ്പം കണ്ട ഒരു പാത്രം എടുത്ത് അടച്ചു വെച്ച് കടവ് തുറന്ന് ആളിനെയൊക്കെ നോക്കി വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം പാത്രം കോടിയിരിക്കുക. ഷേപ്പ് മാറി. എന്താ ഷേപ്പ് മാറിയത്? അതിന്റെ ആവി തട്ടിയതേ ഉള്ളൂ. ചില വിശ്വാസികൾ ഇങ്ങനെ ചൂടിന്റെ ഒരു ആവി തട്ടിയാ മതി, നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറും. നീ നന്നായിട്ട് ആരാധിക്കുന്നവനായിരിക്കാം, ആരാധിക്കുന്നവളായിരിക്കാം. ക്രൈസ്തരോ, ആരാധനയിൽ ഒരുപക്ഷെ നന്നായി ശോഭിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ക്രൈസ്തരോ, അടുത്ത കമ്മിറ്റി മീറ്റിങ്ങിലോ ഒന്ന് തൊടട്ടെ, ഷേപ്പ് മാറും. അപ്പൊ മുഖത്തെ ഷേപ്പ് മാറും. ദൈവത്തിന്റെ വൈദ്യ അല്പം ഒരു ആമി ഉണ്ടാ മതി, മുഖത്തെ ഷേപ്പ് മാറും. അങ്ങനെയാണെങ്കിൽ മൺചട്ടിക്ക് ഒരു സാക്ഷ്യം. എന്താ സാക്ഷ്യം എന്നറിയാമോ? തീക്കനല് കോരി മൺചട്ടിക്ക് അകത്തിട്ടാലും മൺചട്ടി പറയും, ഇനി വലിയ തീയിൽ ഞാൻ വെന്തതാ. ഇനി വലിയ തീയിൽ ഞാൻ വെന്തതാ. ഈ തീ എന്നെ ഒന്നും ചെയ്യത്തില്ല. അതിശോധനയിൽ കൂടി നിന്നെ കടത്തി വിടുന്നത് പൊന്നുപോലെ പുറത്തു വരും. ഉപയോഗിക്കുന്നത് ഇതിനകത്തേ ഉള്ളൂ. ക്രൈസ്തലോ നന്നായിട്ട് വെന്ത പാത്രത്തില് രുചികരമായത് പാകം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ക്രൈസ്തലോ ഈ മർമ്മം വലിയത് അത് ഗ്രഹിച്ച പ്രിയപ്പെട്ടവരെ ഓർത്തിയ ദൈവത്തെ ആലോചനയായി നമ്മോട് ദൂതറിയിച്ചുകൊണ്ടേയിരുന്നു. ആലോചന മുൻപായി ആമേൽ മുൻപാകെ നമുക്ക് നമ്മയത്തിന് സമർപ്പിക്കാം, നമുക്ക് നമ്മയത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന ജീവിതങ്ങളെ തൊട്ട് സംസാരിച്ചു, നിന്റെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. ആമേൽ നീ വടി ഉപയോഗിക്കണം, നീ കരം നീട്ടണം, സാക്ഷ്യത്തിന്റെ വടി ഉപയോഗിക്കണം. ക്രൈസ്തലോ നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മറുപടി നിന്റെ കയ്യെത്തത്തക്ക ദൂരത്തിലായിരിക്കുമ്പോൾ അത് പ്രാപിച്ചെടുക്കണം, പിടിച്ചെടുക്കണം. രാത്രി മർമ്മമായ ദൈവത്തിന്റെ ആലോചന ശക്തമായി വിഴുങ്ങിക്കട്ടല്ലോ. അതിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം, നമുക്ക് തന്നെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ആദ്യമായി കർത്താവ് നമ്മളെ ആശീർവദിക്കട്ടെ. നിങ്ങളെ ശുശ്രൂഷയോർത്തും പ്രാർത്ഥിപ്പിക്കും.